ദൈവത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 23-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും 2 ശമൂവേൽ 7:8-9 അധ്യായങ്ങൾ വായിക്കുന്നു. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുകൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാന് ഉണ്ടായത് എന്തെന്നാൽ, എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം പണിയുമോ? ഞാൻ ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രയേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരുകൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് എല്ലാ ഇസ്രയേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രയേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെയിരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രയേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗ്രഹം ഉണ്ടാകുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞ ശൗലിങ്കൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളു? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദ് ഇനി നിന്നോട് എന്തു പറയേണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചന നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ വൻകാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു. നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീയല്ലാതെ ഒരു ദൈവവുമില്ല.
നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രയേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ. ദൈവമേ, നീ മിസ്രയീമിൽ നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെയും കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണുക, അവർക്കു വേണ്ടി വൻകാര്യവും അവരുടെ ദേശത്തിനു വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ. നിന്റെ ജനമായ ഇസ്രയേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി സ്ഥിരപ്പെടുത്തി. യഹോവേ, നീ അവർക്ക് ദൈവമായി തീർന്നിരിക്കുന്നു. ഇപ്പോഴും കർത്താവായ യഹോവേ, നീ അടിയനെയും അടിയൻ്റെ ഗ്രഹത്തെയും കുറിച്ച് അരളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാടുപോലെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന് ദൈവം എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹം നിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്കൊരു ഗ്രഹം പണിയുമെന്ന് നീ അടിയന് വെളിപ്പെടുത്തിയതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനന്തരം ദാവീദ് ഫെലിസ്തരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബിനെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്നു. കൊല്ലുവാൻ രണ്ട് ചരടും ജീവനോടെ രക്ഷിപ്പാൻ ഒരു ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബിയർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തുവന്നു. രഹോബിന്റെ മകനായി സോബ രാജാവായ ഹദദേസർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരച്ചേവകരെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥക്കുതിരകളിൽ 100 മാത്രം വെച്ചുകൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ വെട്ടിക്കളഞ്ഞു. സോബ രാജാവായ ഹദദേസറിനെ സഹായിപ്പാൻ ദമ്മശേക്കിനോട് ചേർന്ന അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മശേക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമിനും ദാവീദിന് ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസറിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിന്റെ പട്ടണങ്ങളായ ബേദഹിൽ നിന്നും ബെരോദായിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസറിന്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസറിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യൊരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. ഹദദേസറിന് തോയിയോട് കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. യൊരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്തീർ, അമാലേക്കർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായി സോബ രാജാവായ ഹദദേസറിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പു താഴ്വരയിൽ വെച്ച് 18,000 അരാമിനെ സംഹരിച്ചു മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോമിരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യഹോഷാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീതൂബിന്റെ മകൻ സാദോക്കും അബ്യാധാരിന്റെ മകൻ അഹിമേലേക്കും പുരോഹിതന്മാരും സെരയ രായസക്കാരനും ആയിരുന്നു. യഹോവയാദയുടെ മകൻ ബെനയാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗ്രഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, രണ്ട് കാലം മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീലിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു. ലോദബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീലിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളേണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായയെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിൻ്റെ പ്രത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനുവേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനൻ്റെ മകനായ മെഫിബോശത്ത് നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫിബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശത്തിന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു, അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോശത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തായിരുന്നു.
ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1-28 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരിഹോവിൽ എത്തി കടന്നുപോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനു സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്ന്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകൻ ആയിരിക്ക എന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ ഇത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു, നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും, ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യ പീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തൽ ഉള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവന് ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു.
ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നിന്ന്. ചില ചിന്തകൾ പറയട്ടെ. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയും. 11 വാക്യം തുടങ്ങുന്നത്, അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്നവർക്ക് തോന്നുകയാലും അവനൊരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് കുലീനനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്ന ദൂരദേശത്തേക്ക് പോകുന്ന ആ പ്രത്യേക കാര്യം ഉപമയായിട്ട് പറയുന്നു. ഈ സാഹചര്യം പശ്ചാത്തലം വീണ്ടും ശ്രദ്ധിക്കുക. യേശു യെരുശലേമിനോട് അടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുന്ന സമയം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം, അത് വെളിപ്പെടുന്ന വിധങ്ങൾ, മാനുഷിക നിലയിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ കർത്താവ് ഈ ഉപമ പറയുന്നു. വളരെ അർത്ഥവത്തായി ഈ ഉപമയെ നമുക്ക് കാണുവാൻ കഴിയും. ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് കുലീനനായൊരു മനുഷ്യൻ, അവൻ പോകുന്നത് രാജ്യത്വം പ്രാപിച്ചു വരുവാൻ വേണ്ടി പോകുന്നു. 12-13 വാക്യങ്ങളിൽ ആ കുലീനായ മനുഷ്യൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. 14 വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ പ്രതിഷേധം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ പൗരന്മാരോ അവനെ പകച്ചു, അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. കുലീനനായ മനുഷ്യനാണ് അവൻ രാജ്യത്വം പ്രാപിക്കാൻ ദൂരദേശത്തേക്ക് പോയതാണ്. അവൻ മടങ്ങി വരുമ്പോൾ തീർച്ചയായും രാജാവായി വരും എന്നവർക്കറിയാവുന്നത് കൊണ്ട് ഈ പൗരന്മാരെന്ന് പറയുന്നവർ അവനെ ദ്വേഷിക്കുന്നു. അവൻ മടങ്ങി വരുവാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി തന്നെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ച് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കേണ്ട, അതുകൊണ്ട് നീ മടങ്ങി വരണ്ട എന്നുള്ള വിവരം അറിയിക്കുന്ന ഒരു നിലയിലാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മറ്റൊരു വിഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത് 15 വാക്യത്തിൽ നമുക്കത് കാണുന്നുണ്ട്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു. ഇവിടെ ദാസന്മാരെന്ന് പറയുന്നത് 13 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ പോകുമ്പോൾ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു, വ്യാപാരം ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ദാസന്മാർ എന്ന നിലയിൽ ഒരു വിഭാഗത്തെയും പൗരന്മാർ എന്ന നിലയിൽ ഒരു വിഭാഗത്തെയും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നു. പൗരന്മാർ സത്യത്തിൽ ഇവൻ രാജാവാകുവാൻ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ദാസന്മാർ തന്നെയാണെങ്കിൽ പോലും ഇവൻ പ്രത്യേകം ദാസ ജോലിക്ക് വേണ്ടി, അതായത് സ്ലേവ്സ് ആയിട്ട് മാറ്റിയിരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് വ്യാപാരം ചെയ്യുവാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ച് പോകുന്നത്. ഈ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രാജാവ് മടങ്ങി വരുമ്പോൾ ഈ ദാസന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എന്തവർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ പറയുന്നു 10 റാത്തൽ കൊടുത്ത ആളെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അവൻ അടുത്ത് വന്നിട്ട് പറയുന്നു, കർത്താവേ, തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. മറുപടി ലഭിക്കുന്നു, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണം അധികാരമുള്ളവനായിരിക്കുക എന്ന് പറയുന്നു. അതുപോലെ 2-ാമത്തവനെയും 5 റാത്തൽ കൊടുത്തിരുന്ന അവനെയും വിളിച്ചു, അവനോടും ചോദിക്കുന്നു. അവൻ 5 പട്ടണത്തിന് മേൽവിചാരകൻ ആയിരിക്കട്ടെ എന്ന് അവനോട് കൽപ്പിക്കുന്നു. 3-ാമത് മറ്റൊരാളിനെ കാണുന്നു. അവൻ ചെയ്യുന്നത് ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇതാ നിന്റെ റാത്തൽ, ഞാനത് റുമാലിൽ കെട്ടി വെച്ചിരുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. മറ്റ് 2 ദാസന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ വ്യക്തി സംസാരിക്കുന്നു. അവൻ്റെ പ്രതികരണം വളരെ കഠിനമായിപ്പോയി. ഒരു യജമാനനോട് സംസാരിക്കുവാൻ പാടില്ലാത്ത നിലയിൽ ഇവനിവിടെ സംസാരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാര്യം അവൻ ചെയ്ത അല്ലെങ്കിൽ അവൻ ചെയ്യാതെ പോയ കാര്യത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവനോട് ഈ യജമാനൻ ചെയ്യുന്നത്, രാജാവ് ചെയ്യുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് അടുക്ക നിൽക്കുന്നവരോട് പറയുന്നു, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 റാത്തലുള്ളവനെ കൊടുപ്പീൻ എന്ന് പറഞ്ഞു, കൂടുതലുള്ളവന് കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുന്നു, അവന് 10 റാത്തലുണ്ടല്ലോ എന്ന് അവർ പറയുമ്പോൾ, ഉള്ളവന് എവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയും. വീണ്ടും അതിൻ്റെ 27-ാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, ഈ ദാസന്മാരെ കൈകാര്യം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സ്ലേവ്സിനെ കൈകാര്യം ചെയ്തതിന് ശേഷം, അവരുടെ ഇടപാടുകൾ തീർത്തതിന് ശേഷം, ഇവനെ ദ്വേഷിച്ച, ഇവനെതിരായിട്ട് ഇവൻ രാജാവായി വരുവാൻ ആഗ്രഹിക്കാതിരുന്ന പൗരന്മാരെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിൻ എന്ന് അവൻ കൽപ്പിച്ചു, യജമാനൻ കൽപ്പിക്കുന്നു. ദാസന്മാരെ കൈകാര്യം ചെയ്ത വിധത്തിലല്ല ഇവിടെ എതിരാളികളായി വന്ന അല്ലെങ്കിൽ പ്രതിഷേധം കാണിച്ച പൗരന്മാരെ ഈ രാജാവ് ഈ യജമാനൻ കൈകാര്യം ചെയ്യുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഭാഗമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. ദൈവരാജ്യത്തെ എല്ലാ കാലത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന സകല ആളുകൾക്കും ഉള്ള ആലോചന ഇവിടെയുണ്ട്. ലോകത്തിലെ ജനസമൂഹത്തെ മുഴുവൻ ഈ രണ്ട് നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നുകിൽ ഈ ദാസന്മാർ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു പോയിട്ടുള്ള കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ സുവിശേഷം, ആ നിവൃത്തീകരണത്തിന് വേണ്ടി സുവിശേഷ ദൗത്യം ഏൽപ്പിച്ച് തൻ്റെ വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ദാസന്മാർ. എന്നാൽ ഈ ദൈവത്തെ, കർത്താവിനെ, അവൻ്റെ ദൈവികത്വത്തെ അംഗീകരിക്കാൻ പോലും കഴിയാത്ത, അവൻ രാജാവാണെന്നോ ദൈവമാണെന്നോ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു വിഭാഗം പൗരന്മാർ, അവൻ്റെ മടങ്ങി വരുവിന് പോലും ആഗ്രഹമില്ലാതെ ഉള്ള ഒരു വിഭാഗത്തെ ലോകത്തിൽ കാണുന്നു. ഇവരെയെല്ലാം കർത്താവ് മടങ്ങി വരുമ്പോൾ കൈകാര്യം ചെയ്യും എന്ന്, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതും ഈ കാര്യത്തിൽ, ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ യജമാനനെ, ഈ കുലീനനായ മനുഷ്യനെ, യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ന്യായമായി അത് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പോകുമ്പോൾ അവൻ കുലീനനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ പോകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം പോയെങ്കിൽ മാത്രമേ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയെങ്കിൽ മാത്രമേ രാജാവിൻ്റെ പദവിയോടുകൂടി, ഉന്നതമായ പദവിയോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി അവൻ മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. അവൻ ഭൂമിയിൽ വന്നതുപോലെയല്ല, നേരത്തെ വന്നതുപോലെയല്ല ഇനി അവൻ വരുമ്പോൾ അവൻ്റെ പദവി എന്ന് പറയുന്നത്. വരുമ്പോൾ തൻ്റെ ദാസന്മാർക്ക് പ്രതിഫലം അവൻ കൊടുക്കുന്നു. ദുഷ്ടദാസന്മാരെ അവൻ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം ലഭിക്കാത്ത നിലയിൽ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി കാണുന്നു. എന്നാൽ തന്നെ നിഷേധിച്ച ഒരു ജനവിഭാഗത്തെ, കർത്താവായി അംഗീകരിക്കുവാൻ കഴിയാതെ പോയ ഒരു വിഭാഗത്തെ നിത്യനാശത്തിലേക്ക് തള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. പൗരന്മാർ എന്ന പേരുണ്ടെങ്കിലും ദൈവികത്വത്തെ യേശുവിൻ്റെ ദൈവികത്വത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ, അംഗീകരിക്കുവാൻ കഴിയാതെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ കഴിയാഞ്ഞത് മൂലം അവർ നിത്യനാശത്തിലേക്ക് പോകുന്ന അനുഭവം. പ്രിയ ദൈവജനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഉറപ്പിക്കട്ടെ, നമ്മുടെ പദവി എന്താണ്? നാം ഒരു പൗരനാണോ അതോ ഒരു ദാസനാണോ? യേശുവിനെ തള്ളിക്കളയുന്ന അനുഭവം, കർത്താവിനെ തള്ളിക്കളയുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകാതെ അവൻ്റെ ദാസന്മാരായി അവൻ്റെ വേല ചെയ്യുന്ന, അവന് വേണ്ടി അധ്വാനിക്കുന്ന, കൂടുതൽ കർത്താവിന് വേണ്ടി നേടുന്ന, പ്രതിഫലം വാങ്ങുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുമൂലം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരാകുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ. അതിനായി ആശിക്കാം, അതിനായി പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.